τίποτε ονόματιά. ബാബയ്ക്ക് മോൾ ലെമുവൽ രാജാവിന്റെ വചനങ്ങൾ അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുക്കാറുള്ള പാഠം. മകനെ എന്ത്, ഞാൻ പ്രസവിച്ച മകനെ എന്ത്, എന്റെ നേർച്ചകളുടെ മകനെ എന്ത്, സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത്. വീഞ്ഞ് കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്, ലെമുവേലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്, മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിശന്മാരുടെ ന്യായം മറിച്ചു കളവാനും ഇടവരരുത്. നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്കാം. അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിശത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഉമ്മിനു വേണ്ടി നിന്റെ വായ് തുറക്കാം, ശേഷിച്ചു പോകുന്ന എവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായ് തുറന്ന് നീതിയോടെ ന്യായം വിധിക്കാം. എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്തു കൊടുക്കാം. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടുരോമവും പണവും സമ്പാദിച്ചു താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവടക്കപ്പൽ പോലെയാകുന്നു, ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നായി രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വച്ചാതെ മേടിക്കുന്നു, കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടമുണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. അവൾ വെടുത്തലയ്ക്ക് കൈനീട്ടുന്നു, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈയെളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈനീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളിയുണ്ടല്ലോ. അവൾ തനിക്ക് പരവധാനി ഉണ്ടാക്കുന്നു, ക്ഷണപടവും ധൂമ്രഹസ്തവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകുന്നു. അവൾ ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ചി ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ആദ്യകാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു, അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു. ദൈവയുടെ ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു, വെറുതെ ഇരുന്നഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന പോകുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വർത്തവുമാകുന്നു, യഹോ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ, അവളുടെ സ്വന്തം പ്രവർത്തികൾ പട്ടണവാദികൾ അവളെ പ്രശംസിക്കട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം 1. യെരുശലേമിലെ രാജാവായ ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായത്രേ. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു, അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്നിടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു, സകല കാര്യങ്ങളും ശ്രമാവഹങ്ങളാകുന്നു. മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയതെന്ന് പറയത്തക്കോണം വല്ലതുമുണ്ടോ? നമുക്ക് മുൻപേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. പുരാതന ജനത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, വരുവാനുള്ളവരെ കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകുകയില്ല. സഭാപ്രസംഗിയായ ഞാൻ യെരുശലേമിൽ ഇസ്രായേൽ രാജാവായിരുന്നു. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സ് വെച്ചു. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. സൂര്യന് കീഴിൽ നടക്കുന്ന സകല പ്രവർത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ. വളവുള്ളത് നേരെയാക്കുവാൻ മഹിയ, കുറവുള്ളതാണ് തികപ്പാനും മഹിയ. ഞാൻ മനസ്സിലാലോചിച്ച് പറഞ്ഞത്, യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും പോഷത്വവും അറിവാനും ഞാൻ മനസ്സ് വെച്ചു. ഇതും വ്രതാ പ്രയത്നമെന്ന് കണ്ടു. ജ്ഞാന ബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും. സുഖമനുഭവിച്ചു കൊള്ളുക, എന്നാൽ അതും മായ തന്നെ. ഞാൻ ചിരിയെ കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെ കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലമെന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴിൽ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലതേതെന്ന് ഞാൻ കാണുവോളം എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും പോഷത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം വച്ചുപിടിപ്പിച്ചിരുന്ന ആ തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനുമതി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്ന് അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എന്റെ കണ്ണാഗ്രഹിച്ചതൊക്കെ ഞാൻ അതിനെ നിഷേധിച്ചില്ല. എന്റെ ഹൃദയത്തിന് സന്തോഷവും വിലക്കിയില്ല. എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവർത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന്റേക്ക് യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു. ഞാൻ ജ്ഞാനവും ഭ്രാന്തും പോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? പണ്ട് ചെയ്തത് തന്നെ. വെളിച്ചമിരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം പോഷത്വത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, പോഷൻ ഇരുട്ടിൽ നടക്കുന്നു. എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ആകയാൽ ഞാൻ എന്നോട്, പോഷനും എനിക്കും ഗതി ഒന്ന് തന്നെ, പിന്നെ ഞാൻ എന്തിന് അധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയും ഇതും മായത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പോഷനെ കുറിച്ചാകട്ടെ, ജ്ഞാനിയെ കുറിച്ചാകട്ടെ, ശാശ്വതമായ ഓർമ്മയില്ല. വരും കാലത്ത് അവരൊക്കെയും മറന്നുപോകും. അയ്യോ, പോഷൻ മരിക്കുന്നത് പോലെ ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴിൽ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രയും. സൂര്യന് കീഴിലെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്റെ ശേഷം പരിപാലിക്കുന്ന മനുഷ്യന് ഞാൻ അത് വച്ചേക്കേണ്ടി വരുമല്ലോ. അവൻ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴേ പ്രയത്നിച്ചതും ഞാനും വിളഞ്ഞിച്ചതുമായ സകല പ്രയത്നത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും. അതും മായത്രേ. ആകയാൽ സൂര്യന് കീഴേ പ്രയത്നിച്ച സർവപ്രയത്നത്തെ കുറിച്ചും ഞാൻ എന്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു. എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തന് അവൻ അതിനെ അവകാശമായി വച്ചേക്കേണ്ടി വരുന്നു. അതും മായയും വലിയ തിന്മയും അത്രേ. സൂര്യന് കീഴേ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയപരിശ്രമം കൊണ്ടും മനുഷ്യന് എന്ത് ഫലം? അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. രാത്രിയിലും അവന്റെ ഹൃദയത്തിന് അസ്വസ്ഥതയില്ല. അതുമായത്രേ പ്രയത്നം അനുഭവിക്കുന്നല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയും ഇല്ല. അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളതെന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും? ുഭവിക്കുന്നു അധികോ ദൈവം തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴിലുള്ള സകലകാലത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലപിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ലുപെറുക്കി കളവാനൊരു കാലം, കല്ലുപെറുക്കി കൂട്ടുവാനൊരു കാലം, ആലിംഗനം ചെയ്യുവാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാവാനൊരു കാലം, സൂക്ഷിച്ചു വെപ്പാനൊരു കാലം, ഇറിഞ്ഞു കളവാനൊരു കാലം, കീറുവാനൊരു കാലം, തുന്നുവാനൊരു കാലം, മിണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിപ്പാനൊരു കാലം, സ്നേഹിപ്പാനൊരു കാലം, ദ്വേഷിപ്പാനൊരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവും ഉണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്താ ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും മതത്തിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർ കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖമനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏതു മനുഷ്യനും തിന്നുകുട്ടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും സുഖമനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളതും മുമ്പുണ്ടായിരുന്നതും തന്നെ. കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴിലെ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങളുടെ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യൻ മൃഗത്തേക്കാൾ വിശേഷതയില്ല. സകലവുമായല്ലോ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നുവല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവന്റെ ഓഹരി തന്റെ ശേഷം ഉണ്ടാകാതിരിക്കുന്നത് കാണുവാൻ ആർ അവനെ മടക്കി വരുത്തും. പിന്നെയും ഞാൻ സൂര്യന് കീഴിൽ നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണീരൊഴുക്കുന്നു. അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കൈയാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു. എന്നിട്ടും ആശ്വാസപ്രദന അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന, ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ രണ്ടു മതക്കാരൊക്കാളും അതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴിൽ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നുവെന്ന് ഞാൻ കണ്ടു. അതും മായയും വൃഥാപ്രയത്നവും അത്രേ. മൂഢൻ കൈയും കെട്ടിയിരുന്നു, സ്വന്തം മാംസം തിന്നുന്നു. രണ്ടു കൈ നിറയെ അധ്വാനവും വൃഥാപ്രയത്നവും ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യന് കീഴേ മായ കണ്ടു. ഏകാഗിയായ ഒരുത്തനുണ്ട്. അവൻ ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ടു, തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു, സുഖാനുഭവം ത്യജിക്കുന്നു. ഇതും മായയല്ലാതെ കഷ്ടപ്പാടും അത്രേ. ഒരുവനേക്കാൾ ഇരുവരേറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. എന്നാൽ വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാൽ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായതുകൊണ്ട് അവൻ അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലും എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്ത് നിൽക്കുവാൻ തിരിച്ചറുടെ വേഗത്തിൽ അറ്റുപോവുകയില്ല. പ്രബോധനം കൈക്കൊള്ളുന്ന വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം. അവൻ മറ്റവന്റെ രാജ്യത്തിൽ ജനിച്ചിട്ടും രാജാവായി വാഴപ്പെട്ടതിനെ കാരാഗ്രഹത്തിൽ നിന്നും വരുന്നു. മറ്റേവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യനുകീഴെ സഞ്ചരിക്കുന്ന ജീവനുള്ളവരൊക്കെയും ചേർന്നിരിക്കുന്നതായി ഞാൻ കണ്ടു. അവൻ അസംഖ്യജനത്തിനൊക്കെയും തലവനായിരുന്നു. എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കയില്ല. അതുമായും പ്രയത്നവും അത്രേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാൻ ഉടന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് എന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായകയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപരിപ്പം കൊണ്ട് പോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂടന്മാരിലവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാം. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നു പോയെന്ന് നീ ദൂതന്റെ സന്നദ്ധിയിൽ പറയുകയും വരുത്. ഇവ നിന്റെ വാക്കും കോപിച്ച നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്നബോധത്തിലും വാക്കുപരിപ്പത്തിലും വ്യർത്ഥതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്തെ ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരുന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. കൃഷി തൽപരനായിരിക്കുന്നത് ഒരു രാജാവ് ദേശത്തിന് എല്ലാറ്റിലും ഉപകാരമായിരിക്കും. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും മത്സര പ്രയത്നത്തിന് ആഹാരം കിട്ടും തെറ്റി വരുന്നില്ല. അതുമായി അത്രേ. വസ്തു വരുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിന്റെ ഉടമസ്ഥനെ കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം? ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ?
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ആകാശം ഭൂമി തോണ്ട് നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. പരിശുദ്ധനാവുന്നു, പരിശുദ്ധനാവുന്നു, മണമല്ലാത്തിനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂട്ടിനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണമല്ലാത്തിനെ പരിശുദ്ധനാകുന്നു. മഴക്കുയുടെ കുറച്ചും കൂട്ടി ഞങ്ങൾ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണമല്ലാത്തിനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കുയുടെ കുറച്ചും കൂട്ടി ഞങ്ങൾ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുടെ ആൾ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവിയുടെ നമസ്കാര ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. അവിളാനടിയാറോട് കർണ്ണൻ വിശ്വരാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം വിശദാപ്പെടണമേ. വീടുസുരളെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കൂലി ഞങ്ങൾക്ക് ഇറണമേ. ഞങ്ങളുടെ കാടും ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപം കൂടി ക്ഷമിക്കണമേ. ശരിശിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്. പിന്നെ അവർപ്പടങ്ങൾ എടുത്തുകൊള്ളണമേ. എന്നാൽ രാജ്യശക്തിയും മൗത്തു നീ നിനക്ക് വാങ്ങു. ആമീൻ. കൃപോറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവനിയാവുന്നു. എന്റെ ഒരു മാർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ത്തമ്പ്രാന്റെ അമ്മയെ ഭാവിയില ഞങ്ങൾക്ക് വേണ്ടി പോയോണവന സമയത്ത് എന്തെങ്കിലും പുടവിച്ചാമീ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിക നിന്റെ ദൃവിഷ്ടം പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സൃഷ്ടാവാകുന്ന മിശിക വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ ദ്രൂമ്പാകും നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദ്യന്തമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്യശരണവും ബലമുള്ള ആശ്രയവും ഞങ്ങളുടെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായി യേശു മിശിക നിനക്ക് തിരുവിഷ്ടമുണ്ടായി. ഞങ്ങളുടെ എളിയ ആത്മാജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ടില്ലായ്മയിൽ നിന്നും ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ മേൽ തിരുവിഷ്ടമുണ്ടായി. ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാനുഭവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ളതിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവെ, ശത്രുക്കൾ ഞങ്ങളിൽ ഉളവാകുന്ന അന്യ വിചാരങ്ങൾ നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിക്കണമേ. അന്യ വിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ പൂർണ്ണമായ നിന്നിൽ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനും ഭാവികളുമാകുന്ന ഞങ്ങളുടെ ശരണമായ മെസ്സിയ, നിന്റെ സർവ്വകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുന്നതിനെ സ്തോത്രം ചെയ്യാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമേ. ആമീൻ. ത്രിയേകാ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് പദയാത്രയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ആഴ്ചതോറും നടത്തി വരുന്ന ടെലികോൺഫറൻസ് പ്രാർത്ഥനാ യോഗത്തിലേക്ക് ഏവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാടുകളിലൊക്കെ അനുഗ്രഹകരമായിട്ട് ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടു പോകുവാൻ സഹായിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥന ടെലികോൺഫറൻസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിയന്ന ഇടവോ മെത്രാപ്പൊലിത്ത തിരുമേനി ഇപ്പോൾ യാത്രയിലാണെങ്കിലും ഫാമിലി കോൺഫറൻസിന് വേണ്ടി ചിക്കാഗോയിലേക്ക് പോയിരിക്കുകയാണ്. തിരുമേനിയെ ഈ പ്രാർത്ഥന കോൺഫറൻസിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന യോഗത്തിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷ് അച്ഛൻ നാട്ടിലാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അച്ഛന്റെ ഫാദറിന്റെ ശവസംസ്കാര ശുശ്രൂഷ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അച്ഛന്റെ കുടുംബത്തിന് വേണ്ടി അച്ഛന് വേണ്ടിയും എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ടെലികോൺഫറൻസിൽ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് എല്ലാ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അരമനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥന യോഗത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സുവിശേഷ ഗാനങ്ങളിലെ ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. സുവിശേഷ ഗാനങ്ങളിലെ 250-ാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു താൻ ജീവൻ വെച്ചു എന്നുള്ള ഗാനം നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ദൈവത്തിന്റെ ദൂത് നമ്മളോട് അറിയിക്കുന്നത് നമ്മുടെ ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡിറ്റോറിയൽ സെന്റ് ഗ്രിഗോർസ് പള്ളി വികാരിയായിരിക്കുന്ന നമ്മുടെ പി സി ജോർജ് അച്ഛനാണ്. അച്ഛനെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 250-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടാം.
പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്വർഗ സിംഹാസന ആദന്റെ മാർവത ദൂതന്മാ സേവയും വിട്ടൻ പേർക്കാ ദാസനെ പോലവൻ ജീവിച്ചു പാവിയൻ ശാപം ശിരസതി ഏറ്റിടുവാ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപ ശിരസതിലേറ്റിടുവാ. പോൽ നാമു ഉള്ളൊരു രക്ഷകൻ, ഉള്ളക്കാരെ പോലെ ക്രൂശിൽ തൂങ്ങി ഉള്ള ഉള്ളമോരോഗം നീ ചങ്കോ കാകേരും നീ കണ്ണോ നീറേ രക്ഷകേനെ. എന്തോരോ സേഹമി സാധുവേ ഓ കണ്ണിൽ വീണോ എന്നെ വിളിച്ചു നീ എന്നെ ഏടോ തോന്നി ഓമേന പൈതല തീർക്കണമേ എന്നെ ഏടോ എന്നെ ഏടോ തോന്നി ഓമേന പൈതല തീർക്കണമേ പാപം വരുകിയ കാനത്തു കൃപയും ഏറ്റവും വരുകിയ സാക്ഷേര്യമേ പാപിയിൽ പ്രധാനി ആയിരം നാ ജ്ഞാനം സ്നേഹത്തിൻ പുത്രന്റെ രാജ്യത്തിലായി പ്രധാനിയായിരം ജ്ഞാനം സ്നേഹത്തിൻ പുത്രന്റെ രാജ്യത്തിലായി കർത്താവ് വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർക്കുമ വന്നിടുമ്പോ എന്നെ കാണി എന്നെ മാർവോടാണ് എന്റെ സങ്കേടം തീർക്കണം എന്റെ കാണി മാർവോടാണ് എന്റെ സങ്കേടം തീർക്കണം രക്ഷകനെ പൊന്നിച്ചു
കമ്പുരനല്ലോ
ദൈവ തിരുനാമപ്പെടുമാറാവട്ടെ. ഒരു ബുധനാഴ്ച കാലം കൂടെ ദൈവ നാമമഹത്വത്തിനും ദൈവ പക്ഷയ്ക്കുമായി ഒരുമിച്ച് ഈ ബുധനാഴ്ച പ്രഭാതം വേർതിരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പി സി ജോർജ്. ഒരു മുഖവര ഇല്ലാതെ തന്നെ അച്ഛനെ ഏവർക്കും പരിചയമാണ്. കാരണം എപ്പോൾ പറഞ്ഞാലും വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടുന്നതായ ദിവ്യമായ സന്ദേശം അച്ഛൻ ഒരുപാട് തവണ നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും ബഹുമാനപ്പെട്ട അച്ഛനെ പരിചയമാണ്. അച്ഛനെ ഈ പ്രാർത്ഥന ഇന്നത്തെ തിരുവചന സന്ദേശത്തിനായി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ തിരുവചന സന്ദേശത്തിന് മുമ്പായി പാഠപുസ്തകത്തിലെ അമ്പത്തി ആറാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം, യേശുവേ നിൻ പാദം കുമ്പിടുന്നേൻ എന്നുള്ളതായ ഗീതം ഏവർക്കും അറിയാവുന്നതാണ്. ദിവ്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച് സ്വർലോകത്തിന്റെ എല്ലാ സൗകര്യങ്ങളും വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനോട് ചേർന്ന് ജീവിക്കാനും പാപത്തിന്റെ അഗാധ കയത്തിൽ നിന്നും മനുഷ്യനെ കരയേറ്റുവാനും സ്നേഹപൂർവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ പാദം കുമ്പിടാം, ചേർന്ന പാടാം. യേശുവേ നിൻ പാദം കുമ്പിടുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം.
യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. നിസ്തുല സ്നേഹത്താലേ വിൻമാകൾ നീക്കുവാൻ വിൻമാകി മാവേടിഞ്ഞോ മണ്ണിൽ സ്നേഹത്തിൻ്റെ തന്നിൽ മുമ്മി ഞാനിന്നു മണ്ണിൽ ആഭയം മാറിയും ആനന്ദ നേറിയും വാഴുന്നു വീരിയെന്നെ
ജോർജ് അച്ഛനെ ഇന്നത്തെ തിരുവചന സന്ദേശത്തിനായി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും.
പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ഒരു ബുധനാഴ്ചയും കൂടി നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നു ചേരുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ആമുഖ വാക്കുകളൊന്നും അധികം കൂടാതെ തന്നെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അതിലൊന്നാമത്തെ വാക്യം കൊലോസി ലേഖനം 3:11 കൊലോസി ലേഖനം 3:11. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നുമില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതിന്റെ അവസാന ഭാഗം, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ. രണ്ടാമത്തെ വാക്യം വെളിപാട് പുസ്തകം 5:12 റവലേഷൻ ചാപ്റ്റർ നമ്പർ 5:12. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. 1,000, 10,000, 10,000 ദൂതന്മാർ ആർത്തട്ടഹസിച്ച് പറയുന്ന വാക്യമാണിത്. ദൈവസന്നിധിയിൽ ദൈവം പരിശുദ്ധനെന്ന് ആർത്തട്ടഹസിക്കുന്ന ആ ഒരു വാക്യം, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ. ഈ സ്വർത്തി യേശുക്രിസ്തു എല്ലാവരിലും എല്ലാമാണ്. യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. യേശുക്രിസ്തു എല്ലാവരിലും എല്ലാമാണ്. യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. ഈ രണ്ട് വാക്യങ്ങൾ അടിസ്ഥാനമായി യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന യേശുക്രിസ്തുവിന്റെ യോഗ്യതയിൽ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതിൽ രണ്ടു മൂന്നാല് കാര്യങ്ങൾ മാത്രം സമയപരിമിതി അനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ബഹുമാനപ്പെട്ട സന്തോഷത്തിനോടെ, അതോടൊപ്പം അഭിയന്തി തിരുമേനിയോടെ, എല്ലാ വൈദികരോടെ ഉള്ള നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥന യോഗത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഇപ്പോൾ നാട്ടിലാണല്ലോ. അച്ഛന്റെ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷ ഇന്നലെ നടന്നു. ദൈവസന്നിധിയിൽ ആ പിതാവിനെയും ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന്റെ കുടുംബത്തിന് ആശ്വാസം ലഭിക്കാൻ തക്കവണ്ണം ദൈവമടയാക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. വീണ്ടും നമ്മുടെ വാക്യത്തിലേക്ക് തിരികെ വരുന്നു. കൊലോസ് ലേഖനം 3:11 വെളിപാട് പുസ്തകം 5:12 ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ ആൻഡ് ഹി ഈസ് വർത്തി. യേശുക്രിസ്തു യോഗ്യനാണ്, യേശുക്രിസ്തു എല്ലാവരിലും എല്ലാമാണ്. ഈ രണ്ട് ആശയങ്ങൾ ചേർത്തുകൊണ്ട് യേശുക്രിസ്തു എല്ലാവരിലും എല്ലാമായിരിക്കുന്ന യേശുക്രിസ്തു എന്തിനൊക്കെ യോഗ്യനാണ് എന്നുള്ള രണ്ടു മൂന്നാല് ആശയങ്ങൾ നമുക്ക് പെട്ടെന്ന് പങ്കുവയ്ക്കാം. ഒന്നാമത് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്, ഹി ഈസ് വർത്തി ഫോർ അക്സെപ്റ്റൻസ്. യേശുക്രിസ്തു അംഗീകരിക്കപ്പെടുവാൻ യോഗ്യൻ എന്നുള്ളതാണ്. നാം എല്ലാവരും യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം, യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം, അതിന് അവൻ യോഗ്യനാണ്. അതിന് ഉപൽബലകമായിട്ട് രണ്ട് വാക്യങ്ങൾ സംഖ്യാപുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 21:8 അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചു എന്നുള്ളത് കാണുന്നു. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 24:17 നമ്പേഴ്സ് ചാപ്റ്റർ നമ്പർ 24:17 അവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ഉദയ നക്ഷത്രമാണ്. ആ വാക്യം എങ്ങനെയാണ്? ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ലതാനും, ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും, യാക്കോബിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിക്കും, യാക്കോബിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിക്കും. അതാണ് സംഖ്യാപുസ്തകം 24:17 പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ മെറ്റഫേഴ്സ് ആണ്. യേശുക്രിസ്തുവിൽ ഇത് പൂർത്തിയാവുകയാണ്. പിച്ചള സർപ്പമായി യേശുക്രിസ്തു ഉയർത്തപ്പെടുന്നു. അതിന്റെ പൂർത്തീകരണം യോഹന്നാന്റെ സുവിശേഷം 3:14 നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:14 മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാണ്. അപ്പോൾ സംഖ്യാപുസ്തകം 21:8 പൂർത്തീകരണം നമ്പേഴ്സ് 21:8 സ്റ്റാൻഡ്സ് ആസ് എ മെറ്റഫോർ ആൻഡ് ഇറ്റ്സ് കംപ്ലീഷൻ വി ആർ സീയിങ് ഇൻ സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 3:14 സുവിശേഷം 3:14 പൂർത്തീകരണം കാണുന്നു. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തു ഉയർത്തപ്പെടേണ്ടതാണ്. രണ്ടാമത് പറയുന്ന സംഖ്യാപുസ്തകം 24:17 അവൻ യാക്കോബിന്റെ ഉദയ നക്ഷത്രമാണ്. അവനെ ഇപ്പോഴല്ല നമ്മൾ കാണുന്നത്, അടുത്തല്ല കാണുന്നത്, യാക്കോബിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിക്കും എന്നുള്ള ഒരു മെറ്റഫർ യേശുക്രിസ്തുവിനെ പറ്റി തന്നെ കാണുന്നു. അതിന്റെ പൂർത്തീകരണം നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകം 22:16 റെവലേഷൻ ചാപ്റ്റർ നമ്പർ 22:16 യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. അതെ, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്നും ഇപ്പോഴല്ല പിന്നീട് അവനെ കാണും എന്നും ഉള്ള ആ പ്രവചനം യേശു ക്രിസ്തുവിലാണ് പൂർത്തിയാകുന്നത്. യേശു ക്രിസ്തുവാണ് ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും. യാക്കോബിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിക്കും എന്നുള്ള ആ ഒരു സന്ദേശം യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്നതായി വെളിപാട് 22:16 കാണുന്നു. അപ്പോൾ യേശുക്രിസ്തു എല്ലാത്തിലും എല്ലാമായി, എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കറിയാം ഈ അഗ്നിസർപ്പത്തെ ദർശിച്ചവർ ഇപ്പോൾ ബഹുമാനപ്പെട്ട സന്തോഷച്ചൻ യേശുവെ നിൻപാദം കുമ്പിടുന്നതിനെന്ന് പറയുന്ന ഗീതത്തിന് മുൻപായി ആമുഖമായി പറഞ്ഞല്ലോ. പാപത്തിൽ ആഴ്ന്നിറങ്ങിക്കിടന്ന മനുഷ്യൻ പാപത്തിന്റെ അഗാധതയിൽ നിന്ന് യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുകയാണ്. അത് തന്നെയാ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ പറയുന്ന ചെറിയ വാക്കുകൾ, അച്ഛൻ ഇതൊന്നും വിചാരിച്ചില്ല പറഞ്ഞത്, പക്ഷേ ഇങ്ങനെ പറയുന്ന ചെറിയ വാക്കുകൾ പോലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അച്ഛൻ പറഞ്ഞു, പാപത്തിന്റെ ആ നീരാളിപ്പിടുത്തത്തിൽ കിടന്ന, പാപത്തിൽ താഴ്ന്നു കിടന്ന മനുഷ്യനെ അതിൽ നിന്ന് കരകയറ്റി വേണ്ടക്കുവണ്ണം കാൽവരിയിൽ യാഗമായി തീർന്ന യേശുവിന്റെ മുൻഭാഗം നമുക്ക് കുമ്പിടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാട്ടിന്റെ ഇൻട്രൊഡക്ഷൻ. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ യേശു ക്രിസ്തുവിനെ നോക്കി രക്ഷപ്രാപിക്കുക. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാണെന്നും അവനെ അംഗീകരിക്കണം, അവന്റെ മുഖത്തേക്ക് നോക്കി യേശുവിനെ നമ്മൾ മനസ്സിൽ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാപത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ അവൻ ഉദയനക്ഷത്രമാണെന്ന് പറയുമ്പോൾ പാപാന്ധകാരത്തെ നീക്കുവാനൊക്കെ വണ്ണം ഇരുട്ടിലായിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന ശയാപ്രവചനത്തിൽ പറയുന്നത് പോലെയും യേശു ക്രിസ്തുവിന്റെ നസറേത്ത് മാനിഫെസ്റ്റോയോട് ചേർന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെയും സോർസീതവന്റെ അതിഥികളിലേക്ക് ചെന്നപ്പോൾ പാപാന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറയുന്നത് പോലെ ആ യേശു ക്രിസ്തുവാണ് ആ ഉദയ നക്ഷത്രം. യേശു ക്രിസ്തു ഈ പാപത്തിൽ നിന്ന് വിമുക്തമായി പാപം ഏശാതെ പാപമേൽക്കാതെ വിഷബാധയില്ലാത്ത സർപ്പമായി അവൻ നിൽക്കുകയാണ്. അത് വലിയൊരു പ്രതീകമാണ്, വിഷബാധയില്ലാത്തൊരു സർപ്പം, പിച്ചള സർപ്പം. സർപ്പമാണ്, പക്ഷെ അതിന് വിഷബാധയില്ല. മനുഷ്യനാണ്, പക്ഷെ പാപമേറ്റിട്ടില്ല. സർപ്പമാണ്, വിഷബാധയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ മനുഷ്യനാണ്, പക്ഷെ പാപമേറ്റിട്ടില്ല. ഈ ഒരു വലിയ ആന്തരികാർത്ഥം അതിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അല്ലാതെ സർപ്പമായിട്ട് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് മെറ്റഫർ അങ്ങനെയാകുന്നത്? അവൻ മനുഷ്യനാണ്, പാപത്തിന്റെ ദംശനമേൽക്കുവാൻ സാധ്യതയുള്ളവനാണ്, അവൻ വിഷപ്പാമ്പിനെ പോലെ ആയിത്തീരാവുന്നവനാണ്. ഇന്നോളം മനുഷ്യരും ചെയ്യുന്നത് പോലെ, മതങ്ങളുടെ പേരിൽ മനുഷ്യൻ ചെയ്യുന്നത് പോലെ, ഇന്ന് തീവ്രവാദ ഭീഷണിയിൽ നമ്മൾ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ വിഷപ്പാമ്പുകളായി നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ മനുഷ്യനായി തീർന്നുവെങ്കിലും പാപത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ. അതാ പിച്ചള സർപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അവൻ മനുഷ്യനാണ്, പക്ഷെ പാപത്തിന്റെ ലാഞ്ചന പോലുമില്ല, വിഷബാധയില്ലാത്ത സർപ്പമാണ്. എന്താണ് യേശു ക്രിസ്തുവിന് പാപമില്ല എന്ന് പറയുന്നത്? മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവൻ നമുക്കായി ശാപമായി. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നീ വാക്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഈ പാപമേൽക്കാത്ത യേശു ക്രിസ്തു തീർച്ചയായിട്ടും നമുക്ക് ഒരു ജയോത്സവം നൽകി തന്നു. കൊലോസ് ലേഖനത്തിൽ തന്നെ 2:15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ മരണം നമുക്ക് ജയോത്സവമാണ്. ഞാൻ പറയും, ഗാന്ധിജിയുടെ മരണം ഇന്ത്യക്ക് നഷ്ടമാണ്, ജൈനന്റെ മരണം ജൈനമതത്തിന് നഷ്ടമാണ്, ബുദ്ധന്റെ മരണം ബുദ്ധമതത്തിന് നഷ്ടമാണ്, നാനാക്കിന്റെ മരണം സിഖ് മതത്തിന് നഷ്ടമാണ്, മുഹമ്മദിന്റെ മരണം ഇസ്ലാം മതത്തിന് നഷ്ടമാണ്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ മരണമോ നമുക്ക് ജയോത്സവമാണ്. കാരണം അവൻ പാപമേശാതെ നമ്മുടെ പാപങ്ങളെ വിമോചിച്ചവനാണ്. യേശു ക്രിസ്തുവിന്റെ പാപമില്ലാത്ത അവസ്ഥയെപ്പറ്റി 2 കൊരിന്ത്യർ 5:21 വാക്യത്തിൽ പറയുന്നു, അവൻ പാപം അറിയാത്തവനാണ്. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ പാപം ചെയ്യാത്തവനാണ്. 1 യോഹന്നാൻ 3:6 പറയുന്നു, അവൻ പാപം ഇല്ലാത്തവനാണ്. 3 കാര്യങ്ങൾ, 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവൻ, 1 പത്രോസ് 2:22 പാപം ചെയ്യാത്തവൻ, 1 യോഹന്നാൻ 3:6 പാപം ഇല്ലാത്തവൻ. ഇത് കേവലം ചിന്തിച്ചു പോകുന്നതിന് വേണ്ടിയല്ല, ഇത് നിസ്തുലനായ ക്രിസ്തുവിന്റെ, അവനെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അംഗീകരിക്കണം? അവനിൽ പാപമില്ലാത്തത് കൊണ്ട്. അവനിൽ ശാപത്തിന്റെയും പാപത്തിന്റെയും ലാഞ്ചനെ ഒട്ടുമില്ലാതെ അവൻ നമുക്കായി ജയോത്സവമായി നിൽക്കുന്നത് കൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ യേശുവെ നിൻ പാദം കുമ്പിടുന്നതിനെന്ന് പറഞ്ഞ് അവനെ നമ്മൾ അംഗീകരിക്കണം, അവനെ മുമ്പാകെ മുട്ടുമടക്കണം. യേശു ക്രിസ്തുവിന്റെ ത്രികാല നിഷ്പാപാവസ്ഥയെ ഇവിടെ കാണുന്നത്. പാപം അറിയാത്തവൻ എന്ന് പറഞ്ഞാൽ അനാദി മുതൽ ഭേദലഹേം വരെ അവൻ പാപം അറിഞ്ഞിട്ടില്ല. പാസ്റ്റൻസ്, പാപം ചെയ്യാത്തവൻ. യേശു ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ സമയത്ത് അതുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ പ്രസന്റൻസിൽ പറയാം, ബേദലഹേം മുതൽ കാൽവരി കുരിശു വരെ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. ഫ്യൂച്ചർ, പാപമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം മുതൽ നിത്യത വരെ അവന് പാപമില്ല എന്ന് പറഞ്ഞാൽ അനാദി മുതൽ നിത്യത വരെ 3 കാലാവസ്ഥകളായിട്ട് തിരിച്ചിരിക്കാം. പാപം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ അവൻ പാപം അറിഞ്ഞിട്ടില്ല, ഇപ്പോഴത്തെ ജീവിതത്തിൽ അവൻ പാപം ചെയ്തിട്ടില്ല, ഇനി വരുന്ന ജീവിതത്തിൽ അവൻ പാപം ഇല്ലാത്തവനായിരിക്കും എന്ന് പറഞ്ഞാൽ അനാദി മുതൽ ബേദലഹേം വരെ, ബേദലഹേം മുതൽ കാൽവരിക്രൂശ് വരെ, പുനരുദ്ധാനം മുതൽ നിത്യത വരെ പാപമില്ലാത്തവൻ. ആ പാപമില്ലാത്ത യേശു ക്രിസ്തുവിലേക്ക് നോക്കി മുട്ടുമടക്കുമ്പോൾ അവനെ നമ്മൾ അംഗീകരിക്കുകയാണ്. അതാണ് വെളിപാട് 5:12 5000, 10,000, 10,000 ദൂതന്മാർ അവന്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതിയും സ്തോത്രവും ബഹുമാനവും ജ്ഞാനവും ധനവും ബലവും സ്തോത്രവും ലഭിക്കാൻ അവൻ യോഗ്യനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം, നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് മാറി നമുക്ക് പ്രകാശിതരായിത്തീരാം. അതാണ് 34:5 വാക്യത്തിൽ വായിക്കുന്ന, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവൻ അത്ര ക്രൈസ്റ്റീസ് ഓൾ ആൻഡ് ഇൻ ഓൾ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എല്ലാത്തിലും എല്ലാമാകുന്നു എന്ന് പറയാൻ കാര്യം. നമ്മളുടെ വലിയ ദൈവാലയങ്ങളിൽ ഇന്നിപ്പോ നമുക്ക് വലിയൊരു ഫാഷനായിട്ട് മാറിയിരിക്കുക, കോടാനുകോടി രൂപ മുടക്കി ദൈവാലയങ്ങൾ പണിയുക. നമുക്ക് ഒരുപക്ഷെ നല്ലതായിട്ട് തോന്നാം, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഈ അമ്പരചുംബികളായ ദൈവാലയ കെട്ടിടത്തിന്റെ ഉള്ളിൽ കണ്ണാടിക്കൂട്ടിൽ ഇരിക്കുന്ന ക്രിസ്തു അല്ല, ജനത്തിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കണം. സഭയെ ഓർത്ത് നമ്മൾ വേദനപ്പെടണം, നമ്മുടെ തെറ്റായ ചില ശൈലികളെ ഓർത്ത് നമുക്ക് വിഷമം തോന്നണം. ഈ എവിടെയെല്ലാം എത്ര കോടി മുടക്കിയാലും എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ യേശു ക്രിസ്തു ജീവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഹാ കഷ്ടം എന്നേ പറയേണ്ടു. ആ യേശു ക്രിസ്തുവിനെ നമുക്ക് ഉള്ളിൽ സ്വീകരിക്കുവാൻ, പാപമില്ലാത്ത അവസ്ഥ അവൻ നമുക്ക് വേണ്ടി കാണിച്ചു തന്നുവെങ്കിൽ അവനെ സ്വീകരിപ്പാൻ, ഹി ഇസ് വർത്തി ഫോർ അക്സെപ്റ്റൻസ്. യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനം 3:11 ക്രിസ്തു അത്രേ എല്ലാവരും എല്ലാമാകുന്നു എന്നുള്ള സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ അവിടെ പകരം വയ്ക്കാൻ സാധിക്കുന്ന ഭൂതലത്തിൽ ഒരു നാമവും ഇല്ല എന്നുള്ളത് ചിന്തിച്ച് ഞാൻ ആദ്യത്തെ ആശയത്തിന് വിരാമം ഇടുകയാണ്. ഹി ഇസ് വർത്തി ഫോർ അക്സെപ്റ്റൻസ്. സെക്കൻഡ്, ഹി ഇസ് വർത്തി ഫോർ അബൈഡൻസ്. അവൻ അധിവസിപ്പാൻ യോഗ്യൻ. ഒന്നാമത് നമ്മൾ കണ്ടത് അംഗീകരിപ്പാൻ യോഗ്യനാണെങ്കിൽ രണ്ടാമത് കാണുന്ന അവൻ അധിവസിപ്പാൻ യോഗ്യനാണ്. യോഹന്നാന്റെ സുവിശേഷം 15:4 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. യേശു ക്രിസ്തുവിൽ അധിവസിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാ മറ്റുള്ളവരെ നമ്മൾ അധിവസിപ്പിക്കുന്നത്? നമ്മുടെ ഒരു റൂം നമ്മൾ കൊടുക്കുമായിരിക്കാം, അവിടെ അധിവസിക്കാൻ പറയുമായിരിക്കാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ അധിവസിച്ചോളാൻ പറയുമായിരിക്കാം. ദാവീദ് ജോനാഥാന്റെ മകനായിരിക്കുന്ന മെഫീബോശെത്തിനോട് പറഞ്ഞു, എന്റെ കൊട്ടാരത്തിൽ നീ അധിവസിച്ചോളാൻ പറഞ്ഞു. ഫറവോ രാജാവ് ജോസഫിനോട് പറഞ്ഞു, വിത്ത് ഫാമിലി നീ എന്റെ രാജ്യത്ത് താമസിച്ചു. പക്ഷേ എബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പിൻ എന്ന് പറഞ്ഞ വേറെ യാതൊരു ആൾക്കാരും ഈ ലോകത്തില്ല, യേശു ക്രിസ്തു അല്ലാതെ. എന്നിൽ വസിപ്പിൻ, യേശു ക്രിസ്തുവിൽ വസിക്കാൻ സാധിക്കണം. എങ്ങനെ യേശു ക്രിസ്തുവിൽ വസിക്കേണ്ടത്? ചുട്ടുപഴുത്ത ഇരുമ്പിൽ തീ എങ്ങനെയാ വസിക്കുന്നത്? ഫയർ ഇൻ ദ അയൺ, അയൺ ഇൻ ദ ഫയർ, അല്ലെ? യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്തിരിക്കുന്ന ഇരുമ്പിൽ നിന്ന് തീയും ഇരുമ്പും വേർതിരിക്കാനാവാത്തതുപോലെ ഞാനും നിങ്ങളും ക്രിസ്തുവിലേക്ക് ചേർന്നിരിക്കണം എന്നുള്ളതാ. ക്രിസ്തുവിനുള്ള ഭാവം നമ്മളിൽ ഉണ്ടാവണം. 2 Corinthians 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതിയതായി തീർന്നിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ അനുകാരികളാണ്. അവൻ നമ്മിൽ അധിവസിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഉള്ള ക്രിസ്ത്യാനികളായിട്ട് മാറണം. പലപ്പോഴും നമ്മൾ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികളായിട്ട്. ഗലാത്യലേഖനം 4:19 പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഒഴിവാകുവാണം, ഞാൻ പ്രസവവേദനപ്പെടുന്നവരായ എന്റെ മക്കളെ എന്ന് പൗലോസ് ശ്ലീഹ വിളിക്കുന്നുണ്ട്. ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ ധരിച്ച് യേശു ക്രിസ്തുവുമായി ഒന്നായി ചേർന്നുള്ള ഒരു ജീവിതാനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ? നമ്മൾ സാധാരണ ജീവിതത്തിൽ യാതൊരു സമ്മതിയും ഇല്ലാത്ത ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹോട്ട് ഡോഗ് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധന ഹോട്ട് ഡോഗ്. അതിനകത്ത് പട്ടി ഇല്ലാത്തതുപോലെ ചില എഗ് റോൾസ് ഉണ്ട്, വെജിറ്റേറിയൻ ആണ്, അതിനകത്ത് എഗ്ഗിന്റെ ലാഞ്ചന പോലുമില്ല, പേര് എഗ് റോൾ എന്നാണ്. എഗ് ഇല്ലാത്ത എഗ് റോൾ പോലെ, സാൻഡും വിസ്ക്രാഫ്റ്റും ഇല്ലാത്ത സാൻഡ്വിച്ച് പോലെ, നെയ്യില്ലാത്ത നെയ്യപ്പം പോലെ, കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞ കരുണയില്ലാത്ത കരുണാകരൻ പോലെ ഒക്കെ ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറിയേക്കുക. ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികൾ യേശുവിന്റെ നാമവും ധരിച്ചുകൊണ്ട് നമ്മൾ ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ? നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ? അവൻ അധിവസിപ്പാൻ യോഗ്യനാണ്. എബൈഡിൻ, യേശു ക്രിസ്തു വസിക്കാൻ പറയുമ്പോൾ ഇരുമ്പും തീയും തമ്മിൽ വേർതിരിക്കാനാവാത്തതുപോലെ ഒരു അനുഭവം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാം. വെളിപാട് പുസ്തകം 3:20 ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ എന്നോട് ചേർന്ന് അത്താഴം കഴിക്കും. വിശുദ്ധ കുർബാന നമ്മൾ അനുഭവിക്കുമ്പോൾ ആത്മശരീര മനസ്സുകളിലേക്ക് യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ ആത്മീയമായി പലപ്പോഴും മറ്റ് ആരാധനകളിൽ നിന്ന് ഓർത്തഡോക്സ് ആരാധനയെ വ്യതിരിക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണിത്. എബൈഡ് ഇൻ മീ, യേശു ക്രിസ്തുവിൽ വസിക്കാനുള്ള മാർഗം. ആത്മാവിൽ യേശു ക്രിസ്തുവിനെ കാണുകയാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മനസ്സിൽ ഒരു ദർശനമായി യേശു ക്രിസ്തുവിന്റെ ആണിപ്പഴുതുള്ള ദൃഷ്ടി കാണുക എന്നുള്ളത് മാത്രമല്ല, അതൊക്കെ ആവശ്യമായിരിക്കാം. പക്ഷെ അതിനേക്കാളുപരി തമ്പുരാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഈ ശരീരത്തിൽ, എന്റെ ശരീരത്തിൽ വായ തുറന്ന് യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മളിലും നമ്മൾ യേശു ക്രിസ്തുവിലും അലിഞ്ഞു ചേരുകയാണ്. അതാണ് 34 സങ്കീർത്തന 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവ നല്ലവെന്ന് രുചിച്ചു തന്നെ, ലിറ്ററലി രുചിച്ചു തന്നെ അറിയുകയാണ്. അതിനൊരു വലിയ വരം ലഭിച്ചിരിക്കുന്നവരാണ് നമ്മളെന്നുള്ളത് ഓർക്കണം. സറാഫുകളൊന്ന് തൊടുവാൻ, ഒന്ന് കാണുവാൻ, ക്രൂരമാലാഖമാരൊന്ന് കുമ്പിടുവാൻ ആഗ്രഹിക്കുന്നവനെ മനുഷ്യപുത്രന്മാർ കൈകളിലെടുത്ത് ആഘോഷിക്കുകയാണ്. ശുദ്ധ കുർബാനയെ സ്വീകരിച്ച് യേശു ക്രിസ്തുവിൽ അധിവസിപ്പണ്ടക്കുവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി അവൻ അധിവസിക്കണം. വെളിപാട് പുസ്തകം 5:5 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഞാൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാകുന്നു എന്ന് പറയാം. അതുകൊണ്ട് പിശാച് അലറുന്ന സിംഹം പോലെ നമ്മളെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നുവെങ്കിലും, അന്വേഷിച്ച് ചുറ്റി നടക്കുന്നുവെങ്കിലും നമ്മൾ പേടിക്കേണ്ട, പിശാച് സിംഹം പോലെയാണ്. പക്ഷേ സിംഹത്തെ പോലെയല്ല, ഒറിജിനൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹം നമ്മുടെ ഉള്ളിലുണ്ട്. വെളിപാട് പുസ്തകം 5:5 വായിക്കുന്നു, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തെ പോലെയല്ല, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. പിശാചു അലറുന്ന സിംഹം പോലെയാണ്. പോലെ എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി ഡിമെറിറ്റ്സ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത് തിരിച്ചറിയാം. അലറുന്ന സിംഹമായിരിക്കുന്ന യഹൂദ ഗോത്രത്തിന്റെ യഥാർത്ഥ സിംഹം നമ്മുടെ ഉള്ളിലുണ്ട്. യേശു ക്രിസ്തുവിൽ വസിപ്പാൻ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം എന്നുള്ളതാണ്. മൂന്നാമതായി, ഹി ഈസ് വർത്തി ഫോർ ഒബീഡിയൻസ്. യേശു ക്രിസ്തു നമ്മൾ അവനെ ഒബേ ചെയ്യുവാൻ തക്കവണ്, അനുസരിപ്പാൻ യോഗ്യൻ എന്നുള്ളത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടത്, അവനെ അംഗീകരിപ്പാൻ യോഗ്യനാണ്, രണ്ട് അധിവസിപ്പാൻ യോഗ്യനാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു, അവൻ അനുസരിപ്പാൻ യോഗ്യനാണ്. യേശു ക്രിസ്തുവിനെ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ്. 1 Samuel 15:22 നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ അനുസരിക്കുക, ക്രിസ്തുവിന്റെ അനുകാരികളായി നമ്മൾ നടക്കുമ്പോൾ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്, പക്ഷെ നമ്മൾ അതൊന്ന് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണമാണ്. യേശു ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. ഒരു മിലിറ്ററിയുടെ അതിന്റെ ചീഫ് എന്ന് പറയുന്നത് അതിന്റെ കമാൻഡറാണ്. ഒരു വിദ്യാർത്ഥികളുടെ, സ്റ്റുഡൻസിന്റെ ചീഫ് എന്ന് പറയുന്നത് ടീച്ചറാണ്. ടീച്ചർ ഓൾ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേൽക്കും, അനുസരിക്കും, എല്ലാവരും എഴുന്നേൽക്കും. സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇരിക്കും. എന്തുകൊണ്ടാണ്? ആ ടീച്ചറുമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ നിന്നാ. ഒരു മിലിറ്ററിയുടെ കമാൻഡർ പറയുന്ന കാര്യങ്ങൾ ആ പട്ടാളത്തിലെ ഏത് പട്ടാളവും ആയിക്കൊള്ളട്ടെ, അവിടുത്തെ എല്ലാ പട്ടാളക്കാരും അംഗീകരിക്കുന്ന പോലെ. ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ രോഗികളായിട്ട് വരുന്നവരോട് ഡോക്ടർ പറയാം, നാക്ക് നീട്ട, ഉടനെ നാക്ക് നീട്ടി ശ്വാസം പിടിക്കുക, ശ്വാസം പിടിച്ച് ശ്വാസം വിട്ട്, ശ്വാസം വിട്ടു, 3 ഗുളിക 3 നേരം കഴിക്കണം. അത് കൃത്യമായിട്ട് കഴിക്കുന്നു. ഈ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ രോഗിയുടെ മേൽ അധികാരം ഡോക്ടർക്കാണ്, സ്റ്റുഡൻസിന്റെ മേൽ അധികാരം ടീച്ചർക്കാണ്, ഒരു മിലിറ്ററിയുടെ മേൽ അധികാരം ഒരു കമാൻഡർക്കാണ്. പക്ഷേ സകല ജഡത്തിന്മേലും അധികാരം യേശു ക്രിസ്തുവിനാണ്. സകല ജഡത്തിന്മേലും അധികാരം യേശു ക്രിസ്തുവിന്. അതുകൊണ്ടാണ് അവനെ അനുസരിക്കേണ്ടത്. അവൻ അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു എന്ന് പറയുമ്പോൾ സകല ജഡത്തിന്മേലും അധികാരം യേശു ക്രിസ്തുവിനാണെന്നുള്ളത് അവനെ അനുസരിക്കണം. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മകളുടെ കല്യാണത്തിന് നിങ്ങളെ വിളിക്കുന്നു, മകളുടെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ അയക്കുന്നു. നിങ്ങൾ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കിട്ടി, നിങ്ങൾക്ക് സൗകര്യം ഉണ്ട്, പോകാം പോകാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സമൻസ് അയച്ചാലോ, പണ്ട് അയാളുടെ മകളുടെ കല്യാണത്തിന് ഞാൻ പോയതല്ല, എന്നാൽ ഈ സമൻസിന് ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ദൈവത്തെ അനുസരിക്കുക, ഈ ഒരു അർത്ഥത്തിൽ വേണം അനുസരിക്കുക എന്നുള്ളത് എടുക്കാനായിട്ട്. അത് സ്പിരിച്വൽ ആയിട്ടുള്ള മീനിങ്ങിൽ എടുക്കണം. ഞാൻ ലിറ്ററലി ഉള്ള മീനിങ്ങിലല്ല പറയുന്നത്, സ്പിരിച്വൽ ആയിട്ടുള്ള മീനിങ്ങിൽ. തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന്റെ കൽപ്പനകളെ, കമാൻഡ്മെന്റ്സിനെ നമുക്ക് അനുസരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. അവന് ഊവ ഊവ എന്നും ഇല്ല ഇല്ല എന്നുമേ ഉള്ളൂ. ഓരോ നേരത്തും നമ്മുടെ സ്വഭാവം മാറുന്ന പോലെ സ്വഭാവം മാറുന്ന ആളല്ല ദൈവം നമ്പുരാൻ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അനുസരിപ്പാൻ അവൻ യോഗ്യനാണ് എന്നുള്ളത് കാണുകയാണ്. 2 Corinthians 10:5 ഇതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവനെ അനുസരിപ്പേണ്ടത് യോഗ്യമാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അവസാനമായി നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിക്കുകയാണ്, അവൻ അനുകരിപ്പാൻ യോഗ്യൻ. വർത്തി ഫോർ ഇമിറ്റേറ്റ്. യേശു ക്രിസ്തു അനുകരിപ്പാൻ യോഗ്യൻ. 3 കാര്യങ്ങൾ ഇതിനു മുമ്പ് കണ്ടത്, അവൻ അംഗീകരിപ്പാൻ യോഗ്യൻ, 2 അധിവസിപ്പാൻ യോഗ്യൻ, 3 അനുസരിപ്പാൻ യോഗ്യൻ, 4 അനുകരിപ്പാൻ യോഗ്യൻ. അവനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. യേശുക്രിസ്തുവിനുള്ള ഭാവം ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം ഇതിൽ മുഴുവൻ നമ്മൾ വായിക്കുന്നുണ്ട്. അവനുള്ള ഭാവം, ക്രിസ്തു യേശുവിനുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതിന് പറയുമ്പോൾ ആ യേശുക്രിസ്തുവിനെ അനുകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഒന്ന് യോഹന്നാൻ 2:6, എഫേസ്യർ 5:1, 1 കൊരിന്ത്യർ 11:1, ഇവിടെയെല്ലാം യേശുക്രിസ്തു അനുകരിപ്പാൻ യോഗ്യനാണെന്നുള്ള സമയ ചുരുക്കം മൂലം ആ വാക്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ അനുകരിപ്പാൻ നമ്മൾ അവൻ യോഗ്യനാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ അനുകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ സുഗന്ധം പകർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന അതാണല്ലോ, മൂറോൻ തൈലം നമ്മുടെ മേൽ പുരട്ടുന്നതിന്റെ അർത്ഥം എന്താ? സൗരഭ്യവാസന അതിൽ നിന്ന് പുറപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമുക്ക് ലഭിക്കുന്നു, തുടർന്ന് അതിന്റെ പരിമളം നമ്മൾ വീശിക്കൊണ്ടിരിക്കുക. അതാ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പകർന്ന തൈലം പോൽ നിന്നാണ്. ഉത്തമഗീതം 1:2 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വിശുദ്ധനാണ്, അവന്റെ തൈലം അവന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. ഉത്തമഗീതം 1:2 വായിക്കുന്നു. ആ തൈലം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൂറോൺ എന്നുള്ളതാണ്, വിശുദ്ധിയുടെ സുഗന്ധമാണത്. നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടതും ഇത് തന്നെയാണ്. 2 കൊരിന്ത്യർ 2:15 നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സംരക്ഷണവാസനയാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ആ ഒരു വലിയ സുഗന്ധം നമ്മളിൽ നിന്ന് ഉയരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അബ്രഹാമിന്റെയും ജോസഫിന്റെയും ഒക്കെ ജീവിതത്തിൽ ഈ സുഗന്ധം നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം പരദേശിയും വന്നു വാർക്കുന്നവനുമാണെന്ന് പറയുമ്പോൾ, ഹെബ്രോനിൽ സാറാ മരിച്ചു കഴിഞ്ഞിട്ട് സാറായ അടക്കുവണ്ടക്കവണ്ണം ഹിറ്റിരോട് സംസാരിക്കുമ്പോൾ, ഞാൻ പരദേശിയും വന്നു വാർക്കുന്നവനുമാണെന്ന് അബ്രഹാം പറയുമ്പോൾ, അതിന് മറുപടിയായിട്ട് ഹിറ്റിര് പറയുന്നതായ കാര്യം ഉൽപ്പത്തി പുസ്തകം 23:6 നമ്മൾ വായിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. സോ യു ആർ എ മൈറ്റി പ്രിൻസ് അമംഗസ്. അബ്രഹാമിനെ പറ്റി പറയുകയാ, സ്വയം ഞാൻ ഒന്നുമില്ലാത്തവനാണ്, പരദേശിയാണെന്ന് പറയുമ്പോ മറ്റുള്ളവർ അബ്രഹാമിനെ പറ്റി സാക്ഷ്യം പറയുന്നു, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു, യു ആർ എ മൈറ്റി പ്രിൻസ് അമംഗസ്. നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന ഇടത്ത്, നമ്മളായിരിക്കും ജോലി ചെയ്യുന്ന മേഖലകളിൽ, അത് ഹോസ്പിറ്റലിലോ ജോലി സ്ഥലത്തോ എവിടെയും ആയിക്കൊള്ളട്ടെ, അവിടെ അബ്രഹാമിന് ഐ കാർഡൊന്നുമില്ല, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, വലിയ വലിയ വണ്ടിയൊന്നുമല്ല, ഒന്നുമില്ല. എന്നിട്ടും അബ്രഹാമിനെ പറ്റി ഹിറ്റിര് പറയുന്നതായ കാര്യം, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാകുന്നു. നീ സുഗന്ധം പരന്നു പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രഭുവായിട്ട് അവൻ ജീവിക്കുകയാണ്. ഞാൻ അന്യനും പ്രദേശിയുമാണെന്ന് പറയുമ്പോൾ അല്ല, യു ആർ എ മൈറ്റി പ്രിൻസ് ഓഫ് ഗോഡ് എമംഗ് അസ്, ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ് എന്ന് പറയുകയാണ്. ജോസഫിനെ പറ്റി ഇത് തന്നെയാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 49:22 ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീതുറവിന് അരികെയുള്ള ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നു കിടക്കുന്നു എന്ന് വായിക്കുക. എന്താ കൊമ്പ് മതിലിന്മേൽ പടർന്നു കിടക്കുന്നതിന്റെ അർത്ഥം? മതിലിന്മേൽ കൊമ്പ് പടർന്നു കിടന്നാൽ മതിലിന്റെ അകത്തുള്ളവർക്കും മതിലിന്റെ പുറത്തുള്ളവർക്കും ഫലം പറിക്കാൻ സാധിക്കും. അകത്തുനിന്നും പുറത്തുനിന്നും ഫലം പറിക്കാം. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചാലും അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഇസ്രയേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ ജോസഫിനെ പറ്റി പറയുന്നതായ കാര്യം അതാണ്. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ ജീവിതം ജോസഫിന്റേത്. രൂത്തിനെ പറ്റി നമ്മൾ വായിക്കുന്നു, രൂത്തിന്റെ പുസ്തകം 2:8 മോസ് പറയുന്നതായ കാര്യം, കേട്ടോ മോളെ, വേറെ വയലിൽ പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട, നീ ബാല്യക്കാരത്തികളോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നു. 3:11 വരുമ്പോഴത്തേന് പറയുന്നതായ കാര്യം എന്താണ്? ബോസ് പറയുന്നത്, നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്കെല്ലാവർക്കും അറിയാം. കൂട്ടായ്മ വയലിലായിരുന്നു, പക്ഷേ സുഗന്ധം പട്ടണം മുഴുവൻ പകർന്നു. നീ വയലിൽ എന്റെ ബാല്യക്കാരത്തോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു, വയലിൽ നിന്നു, പക്ഷെ അവളുടെ സുഗന്ധം പട്ടണം മുഴുവൻ പകർന്നു. 3:11 നീ ഉത്തമ സ്ത്രീ എന്ന് വയലിലുള്ളവർക്ക് അറിയാവുന്നല്ല, എന്റെ ജനമായ പട്ടണക്കാർക്കെല്ലാവർക്കും അറിയാം. അത്രയേറെ അവളുടെ സുഗന്ധം പരന്നു. അവസാനമായി എലീശയെ പറ്റി പറയുന്നു, 2 രാജാക്കന്മാർ 4:9. എലീശയുണ്ട്, ഗേഹസിയുണ്ട്, പക്ഷെ ശൂനേം കാരത്തി പറയുന്നതായ സാക്ഷ്യം എന്താണ് എലീശയെ പറ്റി? ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. പ്ലോറല്ലല്ല, ഇവർ ദൈവത്തിന്റെ വിശുദ്ധന്മാരെന്നല്ല ഉപയോഗിക്കുന്നത്. എലീശയെ പറ്റി പ്രവാചകനെ പറ്റി പറയുക, ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. എനിശയുടെയും കേസിയുടെയും സ്വഭാവ വൈശിഷ്ട്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ അനുകരിക്കാൻ യോഗ്യരാണ്. യേശു ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സുഗന്ധം പകർന്ന തൈലം പോലെയുള്ള മോണോൺ നമ്മുടെ ശരീരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവാണ് പകർന്ന തൈലം. ക്രിസ്മേഷൻ നമ്മളിൽ ലഭിക്കുമ്പോൾ ഇവാദ അനോയിന്റഡ് വൺ, യേശു ക്രിസ്തു അനോയിന്റഡ് വൺ ആണ്, അതുകൊണ്ട് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്രിസ്മേഷൻ നമുക്ക് ലഭിക്കുമ്പോൾ യു ആർ ദ അനോയിന്റഡ് വൺ, ഞാനും നിങ്ങളും അനോയിൻമെന്റ് ലഭിച്ചവരാണ്. നമ്മുടെ വിശുദ്ധിയുടെ സുഗന്ധം നമ്മൾ ഇന്ന് ഉയരണം. അബ്രഹാമിന്റെയും ജോസഫിന്റെയും ജൂത്തിന്റെയും എലിസയുടെ ഒക്കെ ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ സുഗന്ധം ഉയർന്നുകൊണ്ട് മറ്റുള്ളവരവരെ പറ്റി സാക്ഷ്യം നൽകി. എന്റെ ചിന്തകൾക്ക് വിരാമം വിടുകയാണ്. രണ്ട് വാക്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചു. കൊലോസ്യർ 3:11, ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. വെളിപാട് 5:12, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ, അവൻ യോഗ്യനാണ്. അവൻ എന്തിനൊക്കെ യോഗ്യനാണ് നമ്മൾ കണ്ടു. അവൻ അംഗീകാരത്തിന് യോഗ്യനാണ്, അവൻ അധിവസിപ്പാൻ യോഗ്യനാണ്, അവൻ അനുസരിപ്പാൻ യോഗ്യനാണ്, അവൻ അനുകരിപ്പാൻ യോഗ്യനാണ്. യേശു ക്രിസ്തുവുള്ള സത്യക്രിസ്ത്യാനികളായി നമ്മുടെ ജീവിതത്തിലെ മുൻപിലേക്ക് നയിക്കുവാൻ്റെ കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ ഇളയ വാക്കുകളെ പ്രസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛന്റെ വളരെ ആവേശജ്വലമായ ഒരു പ്രസംഗം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ക്രിസ്തു ആരാണ്, ദൈവം നമുക്ക് ആരാണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് അച്ഛന് പ്രതിപാദിക്കുണ്ടായി. ഹീസ് വർത്തി ഫോർ അക്സെപ്റ്റൻസ്, ഹീസ് വർത്തി ഫോർ അബൈഡിങ്, ഹീസ് വർത്തി ഫോർ ഒബീഡിയൻസ്. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഹീസ് വർത്തി ഫോർ ഡിപ്പെൻഡിങ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അതോടൊപ്പം തന്നെ പല ലാഭങ്ങളിലും ഒക്കെ ക്രിസ്തുവിനെ വേർപിരിഞ്ഞ് നിൽക്കുന്നതായ ഒരനുഭവം. അതുകൊണ്ട് അങ്ങനെ അല്ല ക്രിസ്തുവിനെ കുറിച്ച് നമ്മെ ബഹുമാനപ്പെട്ട അച്ഛൻ പഠിപ്പിച്ചതും നാം പഠിച്ചിട്ടുള്ളതും. എപ്പോഴും ഒന്നായിട്ട് ആശ്രയിക്കുവാൻ തക്കവണ്ണം ഏത് ജീവിതത്തിൻ്റെ സാഹചര്യത്തിലും നമ്മെ നയിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് കൂടെ അച്ഛൻ്റെ വചനത്തോട് ചേർത്ത് ചിന്തിക്കുവാൻ തക്കവണ്ണം എളിയ ചിന്തയായിട്ട് പകരട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്ക് വളരെ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കട്ടെ. അച്ഛനോട് ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് പറഞ്ഞതെങ്കിലും അച്ഛന് വളരെ സന്തോഷത്തോടെ എപ്പോൾ പറഞ്ഞാലും, പലപ്പോഴും രാജേഷ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, എപ്പോൾ പറഞ്ഞാലും അച്ഛന് അത് വളരെ ഭംഗിയായിട്ട് തിരുവചന സന്ദേശം നമ്മളോട് അറിയിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും കൂടുതൽ ഈ ഭദ്രാസനത്തിനും സഭയ്ക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ സമയത്ത് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഏവരും അറിഞ്ഞിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ്റെ പിതാവ് നാട്ടിൽ നിര്യാതനായ വിവരം. ഇന്ന് അച്ഛൻ്റെ പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷ നടന്നു കാണും എന്ന് വിചാരിക്കുന്നു. അച്ഛന് ഇതൊന്നും അറിയാതെ നേരത്തെ തന്നെ പോയി പിതാവിനെ കാണുവാനും അങ്ങനെ സംസാരിക്കുവാനും മക്കളെയൊക്കെ കാണുവാനും തക്കവണ്ണമുള്ളതായ ഭാഗ്യം ആ പിതാവിനും ലഭിച്ചു. ഒരു പക്ഷെങ്കിൽ ദൈവത്തിന്റെ വലിയ കരുണയും കാരുണ്യവുമാണ് അത് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പിതാവിൻ്റെ നിര്യാണത്തിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഉള്ളതായ പ്രത്യേകമായിട്ടുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ആ പിതാവിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ശരണത്താലേ നിൻ കൃപയിൽ
തുടർന്നുള്ളതായ നമ്മുടെ പ്രാർത്ഥനകളിലും ആ ഭവനത്തെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അച്ഛന്റെ തിരിച്ചുവരവും അനുഗ്രഹമായി തീരുവാൻ്റെ കോണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. രോഗ സൗഖ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്ന പി എം തോമസ്, ലാലി മാത്യു എന്നിവരെ പ്രത്യേകമായിട്ട് ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ സർജറി കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ബാബു സക്കറിയ, ഈശ മേരി എന്നിവരെ പ്രത്യേകമായിട്ട് ഈശ മേരി എന്നിവരെ പ്രത്യേകമായിട്ട് ഓർക്കാം. അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗം മൂലം പ്രയാസപ്പെടുന്ന കുഞ്ഞുമോൾ, പാപ്പച്ചൻ, രാജി എന്നിവരെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങളിലെ അവസാന ഭാഗത്ത് ഉള്ളതായ 234-ാമത്തെ പേജിൽ കാണുന്നതായ മറപ്രേമിന്റെ ഗോവൂസ നമുക്ക് ചേർന്ന് പാടാം. എൻ പാപത്തിൻ ബഹുലതയാൽ റൂഹാ വഴി ഞാൻ പ്രാപിച്ച എന്ന് തുടങ്ങുന്നതായ സ്റ്റാൻസ മുതൽ നമുക്ക്
നിഗളമശേഷമകറ്റം നിർമ്മല
ശീതം നൽകണമേ ഉന്നത സിംഹാസനമല്ല നിസ്സാരമതെന്നോർക്കുന്ന അധികാരഭ്രമമതിലാത്ത നിർമ്മല ശീതം നൽകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവാധിപതിയും പരിശുദ്ധനുമായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച ദിവസത്തിനായ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ അവിടുത്തെ ചിറകടിയിൽ മറച്ച് കാത്തു പരിപാലിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ദിവസം കൂടെ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിലായിരിക്കാൻ തന്നിരിക്കുന്ന കൃപകൾക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിച്ച എല്ലാ മക്കളെയും തിരുസമയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനപ്രകാരം ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, കർത്താവിലായിരിക്കാൻ, ക്രിസ്തുവിലായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്ന ദിവ്യ വചനത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ കർത്തൃദാസനിലൂടെ ഞങ്ങൾക്ക് ഇന്നും നിന്റെ വചനം കേൾക്കുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പലപ്പോഴും ഈ ലോകത്തിലെ പല കാര്യങ്ങളിൽ ഞങ്ങളുടെ മനസ്സും ഹൃദയവും ആയിരുന്നു കൊണ്ട് നിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവമാണ് പലപ്പോഴും ഉണ്ടാകുന്ന കർത്താവേ. എങ്കിലും നിന്നിൽ വസിച്ച് ഫലം കായ്ക്കുന്ന അനുഭവം ഞങ്ങൾക്ക് ഇന്ന് നൽകിയതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഇന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഇവിടെ പേര് തന്നിരിക്കുന്ന എല്ലാ രോഗികളെയും പ്രത്യേകമായിട്ട് തിരുസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ച് ശുശ്രൂഷയില് ചികിത്സയില് ഓക്കെ ആയിരിക്കുന്ന കർത്താവേ മക്കളെ എല്ലാവരെയും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് തൊട്ട് എനിക്ക് മനസ്സുണ്ട് മകനെ മകളെ എന്നുള്ള ഇമ്പകരമായ ശബ്ദം ശ്രവിക്കുവാൻ അവിടുന്ന് നിന്ന് പകൽക്കാലം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായെന്ന് ഞങ്ങൾ അറിഞ്ഞു. കർത്താവേ, നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടവർക്ക് പോലെ സൗഖ്യം നൽകിയതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ കഴിക്കുന്ന മരുന്നുകളും കർത്താവേ അവർക്ക് വേണ്ടി നടത്തുന്ന ചികിത്സകളും പരിശോധനകളും ഒക്കെയും ഫലപ്രദമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക നാളുകളായി ക്യാൻസറും മറ്റു ഹൃദ്രോഗ രോഗങ്ങളൊക്കെയും ബാധിച്ച് വളരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും കഴിയുന്ന മക്കളെ കരുണയോട് ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ തന്നെ രോഗികളായി കഴിയുന്നവരുണ്ട് കർത്താവേ. ശാരീരികമായ ബലഹീനതകളും പ്രയാസങ്ങളും വേദനകളും നൊമ്പരങ്ങളുമായി കാലിന് വേദന, കൈക്ക് വേദന, നട്ടലിന് വേദന, തലയ്ക്ക് വേദന തുടങ്ങിയുള്ള ശരീരഭാഗങ്ങൾക്കെല്ലാം വേദനകളും പ്രയാസങ്ങളുമായി മരുന്നും കർത്താവേ പരിശോധനകളുമായി കഴിയുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സന്ദർശിക്കണമേ, അവിടുന്ന് ബലം കൊടുക്കണമേ, ശക്തി കൊടുക്കണമേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ രോഗങ്ങളെ കാണുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ എവിടുന്ന് കാണണമേ, ഞങ്ങളെ എവിടുന്ന് അറിയണമേ, ഞങ്ങളെ എവിടുന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സങ്കട ശബ്ദങ്ങളെ ശ്രവിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളും വിടുതൽ തന്ന് ശക്തിക്കപ്പുറമായ പ്രയാസങ്ങൾ ഞങ്ങൾ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിലായിരിക്കുന്ന ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ രോഗികളെയും തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ഏത് ആവശ്യങ്ങളുമായി കടന്നു വന്നുവോ അതൊക്കെ സാധ്യതമായി സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ അവൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഷ്ടപ്പെടുന്നവരെ, ദുരിതം അനുഭവിക്കുന്നവർ, അങ്ങനെ അനേകർ നിന്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നീ അവന്റെ മക്കളുടെ നിലവിളിയെ ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ദാസീദാസന്മാരെ അനുഗ്രഹിക്കണമേ. സന്തോഷപ്രദമായി സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് നീ കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പഠനത്തില് ജോലിയില് മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ദൃശ്യം സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ അവധിക്കാലം ചിലവഴിക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നീ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെയും സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ തിന്മപ്പെട്ട ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആവശ്യമായ വളർച്ചയും കൃപയും പരിപാലനം പരിപാലനം നൽകി അവിടെ നിന്ന് നീ നടത്തി നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, പ്രായാധിക്യത്തിലിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നറിയുള്ള കാലത്തോളം ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാന്ന് അള്ളിച്ചത് കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വീഴാതെ താഴാതെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങനെ ദൂരസ്ഥലങ്ങളില് വിവിധങ്ങളായ ആവശ്യങ്ങളും ജോലികളും മറ്റും പഠിക്കുവാനുമായി പോയിരിക്കുന്ന എല്ലാവരെയും തിരുസം സമർപ്പിക്കും കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും, യാത്രയ്ക്ക് ഒരുങ്ങുന്ന എല്ലാവരെയും തിരുസം സമർപ്പിക്കും കർത്താവേ. അവിടുന്ന് നീ കാത്തുകൊള്ളണമേ. കൂടെ യാത്ര ചെയ്യുന്നവരെയും കൂടെയുള്ളവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവേ. പ്രത്യേകാൽ കർത്താവേ ഞങ്ങളുടെ ഈ ഭദ്രാസനത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും കർത്താവേ. ഭദ്രാസന നേതൃത്വം നൽകുന്ന തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന തിരുമേനി അവിടുന്ന് അനുഗ്രഹിക്കുകയും ഇന്ന് മുതൽ തുടങ്ങുന്ന കർത്താവേ ഫാമിലി കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കുകയും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ഭദ്രാസന ആസ്ഥാനത്ത് നിർമ്മിക്കുന്ന ദേവാലയം തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി തീരുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി സഹായിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഭദ്രാസനത്തിൽ എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേക രാജേഷനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ പ്രിയപ്പെട്ട അച്ഛന് പിതാവിനെ കാണുവാനായിട്ട് പോയതാണല്ലോ കർത്താവേ. പിതാവിനെ യാത്ര അയച്ചിട്ട് മടങ്ങി വരുന്നു കർത്താവേ. അവിടുന്ന് ആ കുടുംബത്തോട് കരുണ കാണിക്കണമേ. സമാധാനം ശാന്തി കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റി നിന്റെ ദിവ്യമായ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പൂർവ്വിഭാഗക്കുന്ന ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ പിതാവിനെ ആത്മാവിനെ അവിടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയ എല്ലാവരെയും കർത്താവേ തിരുസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ വിശ്വസിപ്പിക്കണേ. ഈ ലോക ശാശ്വതമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. നിത്യമായ ഭവനത്തിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് വാഞ്ചിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമേരിക്കയെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും അനുഗ്രഹിക്കണം കർത്താവേ. ഇവിടെ നല്ല ദൈവീകമായ ഭരണം നിലനിർത്തുവാൻ തക്കവണ്ണം ഉത്തമ ഭരണകർത്താക്കളെ അവിടെ നിലനിൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്വന്തം ദേശങ്ങളെല്ലാം അനുഗ്രഹിക്കണം കർത്താവേ. നീ ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം പരിശോധിച്ച് ഞങ്ങളുടെ കുറവുകളെ തീർത്ത് നിനക്കുള്ളവരായി ജീവിപ്പാൻ, യേശുവിൽ വസിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അരമനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസം സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ മക്കളെയും തൊട്ട് അനുഗ്രഹിച്ച് അവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നെ അനുഗ്രഹത്തിനായ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ. നിനക്ക് നിന്റെ പിതാവിനും പരിശ്രൂഹായിരിക്കും എന്നും നാളെ സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.
ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയെ ഈ സമയത്ത് സന്തോഷം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ, മധ്യസ്ഥ പ്രാർത്ഥന നയിച്ച ഫിലിപ്പോസ് അച്ഛൻ, ഈ പ്രാർത്ഥന സംഗമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അനേകർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് അരമനയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോ അരമനയിൽ വുമൺസ് ക്യാമ്പ് നടക്കുന്നു, അത് അനുഗ്രഹകരമായിട്ട് നടക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മെൻസ് ക്യാമ്പ് കഴിഞ്ഞു. രണ്ട് 30 യുവാക്കന്മാർ അതിനകത്ത് പങ്കെടുത്തു. ഇപ്പോൾ 20 പെൺകുട്ടികൾ ഈ വുമൺസ് ക്യാമ്പിൽ പങ്കെടുക്കുന്നു. എല്ലാം ദൈവകൃപയാൽ അനുഗ്രഹകരമായിട്ട് മുൻപോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ മിഡ് വെസ്റ്റ് ഫാമിലി കോൺഫറൻസ് നാളെ ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് ആ കോൺഫറൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവരെയും അല്പമായ ദൈവമായോ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് കൂടി ഒന്നായിട്ട് കൂടി വരാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് വാഴ്ത്തുമാറാകട്ടെ.